السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. الله سبحانه وتعالى أسماء قل نام قل പഠിക്കുന്നത് കൊണ്ടുള്ള അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ആ നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായ നിലക്ക് സ്വാധീനം ചെലുത്തുക എന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഏതൊരു നാമവും നമ്മുടെ ജീവിതത്തിൽ അവക്ക് ചില ബന്ധങ്ങളുണ്ട്. നല്ല ധാരാളക്കണക്കിന് മാറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ അൽ മലിക് എന്നീ നാമ എന്ന ഈ നാമം അല്ലെങ്കിൽ അൽ മാലിക് എന്നീ നാമം അവ പഠിക്കുന്നത് കൊണ്ട് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ആഥാറുകൾ അതിന്റെ ചില അനന്തര ഫലങ്ങളെ കുറിച്ചാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അൽ മലിക് അൽ മാലിക് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിൻ, അവന്റെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഏതൊരു ചെറുതോ വലുതോ ആയ കാര്യത്തിലും ഏതൊരാൾക്കും അധികാരം നൽകുന്നതും എടുത്തു കളയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹു അധികാരം എടുത്തു മാറ്റുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ, അല്ലാഹു അവന്റെ അധികാരം ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കേണ്ട വിശ്വാസങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് അറിയിക്കുന്ന അനേകം ആയത്തുകൾ വേറെയുമുണ്ട്. അത് ഒരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ മാറി മാറി വരുന്ന അധികാരികൾ അവരെ കൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അവന്റെ ഹൃദയത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കുകയില്ല. കാരണം അല്ലാഹുവാണ് ഒരാൾക്ക് അധികാരം നൽകുന്നതും അത് അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നതും. അല്ലാഹുവിന്റെ തീരുമാനമാണത്. ആ തീരുമാനത്തെ, അല്ലാഹുവിന്റെ ഖദാഇനെ, അവന്റെ വിധിയെ അനർഹമായ രൂപങ്ങളിൽ എതിർക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം ഇത് അല്ലാഹുവിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്, അവന്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫിറഔനിന് ആരാണ് അധികാരം നൽകിയത്? അല്ലാഹുവാണ് അധികാരം നൽകിയത്. ഖാറൂനിന് ആരാണ് സമ്പത്ത് നൽകിയത്? അല്ലാഹുവാണ് സമ്പത്ത് നൽകിയത്. നമ്രൂദിന് ആരാണ് അധികാരം നൽകിയത്? അല്ലാഹുവാണ് അധികാരം നൽകിയത്. ആ അധികാരങ്ങൾ അവർക്ക് നൽകി എന്നതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ദീൻ അവസാനിക്കുന്നില്ല, അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ, അതിനുള്ള ബാധ്യതയും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവാണ് മലിക്ക്, അവനാണ് മാലിക് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിൻ, അവന്റെ ഹൃദയത്തിൽ മനസ്സമാധാനം എപ്പോഴും ഉണ്ടായിരിക്കും. അവന്റെ ശത്രുവാണ് അധികാരത്തിലെങ്കിലും അവന്റെ മിത്രമാണ് അധികാരത്തിലെങ്കിലും. ഫിർഔനിന്റെ ചരിത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആ ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വഖാല അൽ മലഉ മിൻ ഖൗമി ഫിർഔൻ അതദറു മൂസ വഖൗമഹു ലിയഫ്സിദു ഫിൽ അർദി വയദറക വആലിഹതക. ഫിർഔനിന്റെ സമൂഹത്തിൽപ്പെട്ട പ്രമാണിമാരായ ആളുകൾ ഫിർഔനിനോട് പറഞ്ഞു, അല്ല ഫിർഔനെ, മൂസയെയും അവനോടൊപ്പമുള്ളവരെയും നീ ഇങ്ങനെ ഭൂമിയിൽ വെറുതെ വിട്ടിരിക്കുകയാണോ? അവരിതാ നിനക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്, നിന്നെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്, നിന്റെ ആരാധ്യ വസ്തുക്കൾ വെടിയണമെന്നാണ് പറയുന്നത്, അവരെ ഇങ്ങനെ വെറുതെ വിട്ടേക്കുകയാണോ? അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഖാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹി നിസാഅഹും. ഫിർഔൻ പറഞ്ഞു, നമുക്കിതാ അവരിലെ പെൺമക്കളെ, അവരിലെ സ്ത്രീകളെ നമുക്ക് ജീവിക്കാൻ അനുവദിക്കാം, അവരെ നമുക്ക് വീട്ടിൽ വേലക്ക് നിർത്താം, അങ്ങനെ ബനൂ ഇസ്രായീലുകാരെ അപമാനിക്കാം, അവരിലെ പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിൽ പണിക്ക് നിൽക്കട്ടെ. വനുഖത്തിലു അബ്നാഅഹും, അവരിലെ ആൺമക്കളെ നമുക്ക് കൊന്നുകളയാം, നമുക്കിതാ അവർക്കുമേൽ വലിയ അധികാരമുണ്ട്. ഫിറഔൻ പറഞ്ഞ വാക്കാണിത്. തൊട്ട് ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയുടെ വാക്ക് എടുത്തു പറയാണ്. എന്താണ് മൂസാ നബി പറഞ്ഞത്? ഖാല മൂസാ ലിഖൗമിഹി, മൂസാ തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അല്ലാഹുവിന്റേതാണ്, യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, ആ ഭൂമിയിലെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, എന്നാൽ നിരാശപ്പെടേണ്ടതില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അവന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്ന, അവൻ ഹറാമാക്കിയത് ഉപേക്ഷിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാർ, അവർക്കാകുന്ന അവസാന വിജയം ഉണ്ടായിരിക്കുക. ഇതൊരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. ആരെല്ലാം അധികാരത്തിൽ മാറി മാറി വന്നാലും മൂസാ നബിയുടെ ഈ വാക്ക് നിങ്ങൾ ഓർക്കുക, ഇസ്തഈനു ബില്ലാ, അല്ലാഹുവിനോട് സഹായം തേട്, വസ്ബിറു, ക്ഷമിക്കുക, ഫഇൻ ഇന്നൽ അർദ ലില്ലാ, ഭൂമി അല്ലാഹുവിന്റേതാണ്, യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ കൈമാറുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ദാസന്മാർക്കാണ് അവസാന വിജയം ഉണ്ടാവുക, പര്യവസാനം അവർക്കായിരിക്കും. അപ്പോൾ മൂസയുടെ ജനതയിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഖാലു ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ, മൂസ നീ വരുന്നതിനു മുൻപും ഞങ്ങൾ ഇതാ ഉപദ്രവിക്കപ്പെടുകയാണ്, നീ വരുന്നതിന് മുൻപും ഫിർഔനിന്റെ ഉപദ്രവങ്ങൾ ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വന്നതിന് ശേഷവും കാര്യം അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അടുത്ത മറുപടി പറയാൻ, ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, മൂസാ നബി പറയാൻ, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം, വയസ്തഖ്ലിഫക്കും ഫിൽ അർദി, നിങ്ങൾക്ക് അല്ലാഹു അവർക്ക് ശേഷം അധികാരം നൽകിയേക്കാം, ഫയൻദുറ കൈഫ തഅമലൂൻ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു പരിശോധിക്കുകയും ചെയ്യും. അധികാരം തരുന്നതിന് വേണ്ടിയിട്ട് നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്തുകൾ എന്തുകൊണ്ടും ഓർക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു ആണ് മലിക്ക്, അവനാണ് മാലിക്ക്, അല്ലാഹു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ നിയന്ത്രണത്തിന് പുറത്തല്ല ഒരു കാര്യവും. മൂസാ നബി പറഞ്ഞതുപോലെ, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ താക്കീദുകൾ ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങൾക്ക് നൽകിയ താക്കീദുകൾ നിങ്ങൾ ഓർക്കുക, അത് നിങ്ങൾ ഓർക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് മൂസാ നബി പറഞ്ഞ ആ വാക്ക് നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ, ഇത് മറ്റ് അനേകം സന്ദർഭങ്ങളിൽ ഇതേ പാഠം നമുക്ക് കാണാൻ സാധിക്കും. നബിമാരുടെ ചരിത്രങ്ങളിൽ ധാരാളം കാണാം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ ക്ഷമിക്കാൻ പറഞ്ഞത്. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളക്ക് ശേഷം അങ്ങേയറ്റം അതിക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നല്ലോ ഹജ്ജാജി എന്ന ഭരണാധികാരി. അയാൾ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, മുസ്ലിമീങ്ങളായ അനേകം ഹാഫിദീങ്ങളെ അയാൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. വലിയ അതിക്രമിയായ ഭരണാധികാരി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അതുപോലെ അതിക്രമിയായ ഭരണാധികാരികൾ കാണാൻ സാധിക്കുകയില്ല. അയാൾ മുസ്ലിമായിരുന്നു. അയാളെ കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് പറയുന്നതിന് വേണ്ടി, ആവലാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് ഞങ്ങളോട് ചെയ്യുന്ന അതിക്രമം ഇങ്ങനെയാണ് അങ്ങനെയാണ്, ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, അസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഫഇന്നഹു ലാ യാതി അലൈക്കും സമാനുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറുൻ മിൻ, നിങ്ങൾക്ക് ഇനി ഒരു കാലഘട്ടവും വരാനില്ല, ആ കാലഘട്ടം അതിനുശേഷം വരുന്നത് അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റസൂൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കണം, നിങ്ങൾ വലിയ അതിക്രമിയായ ഒരു ഭരണാധികാരി, അയാൾ വന്നപ്പോൾ അയാളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എടുത്തു പറയാൻ ചെന്നപ്പോൾ ഒരു സഹാബി അനസ് ഇബ്നു മാലിക്കിന്റെ മറുപടിയാണിത്, ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ തന്നെ ആളുകൾ പലരും പരിഹസിക്കാൻ, ആളുകളിൽ ചിലർ പറയുന്നത് നിങ്ങൾ മുസ്ലിമീങ്ങളോട് നസീഹത്തില്ലാത്തവരാണ് എന്ന്. സഹോദരങ്ങളെ, ക്ഷമ നന്നായി പ്രാവർത്തികമാക്കേണ്ട സന്ദർഭങ്ങളാണിത്. അള്ളാഹു ഖുർആനിൽ എത്രയെത്ര ഇടങ്ങളിലാണ് പറയുന്നത്, വല്ലാഹു മഅസ്സാബിരീൻ, അല്ല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. സഹോദരങ്ങളെ, ക്ഷമയേക്കാൾ വലിയ ആയുധം പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് നൽകുന്ന വിജയം വലിയ വിജയമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട വലിയൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലൂടെയാണ് സഹോദരങ്ങളെ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല ആളുകളും ഇപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകടനങ്ങളായി, റാലികളായി, പ്രതിഷേധങ്ങളായി റോട്ടിലേക്ക് ഇറങ്ങാൻ. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മ, ഒരു വിഷയത്തിന്റെ ഭാഗമല്ലെങ്കിലും സാഹചര്യവശാൽ ഇത് ഞാൻ ഓർമ്മപ്പെടുത്താൻ, സഹോദരങ്ങളെ, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പ്രതിഷേധ റാലികളുമായി പുറത്തിറങ്ങാനുള്ളത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതുകൊണ്ട് ലഭിച്ചേക്കാവുന്ന ഉപകാരങ്ങളെക്കാൾ കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിലെ നിയമങ്ങളെല്ലാം 5 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് നിയമമാക്കിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പലരും പറയാറുണ്ട്. 5 കാര്യങ്ങൾ ഏതാ? 5 ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദീനിലെ എല്ലാ നിയമവും. ഏതാ 5 കാര്യം? 1, ദീനാണ്. ദീന് സംരക്ഷിക്കണം. ഏത് നിയമവും അല്ല നിശ്ചയിച്ചിട്ടുള്ള ദീന് സംരക്ഷിക്കാനാണ്. ഒരുത്തന്റെ ഇസ്ലാം സംരക്ഷിക്കാൻ വേണ്ടതല്ലേ ഇസ്ലാമിലുണ്ട്. 2, അവന്റെ ബുദ്ധി. ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒന്നും ഇസ്ലാമിൽ അനുവദിച്ചതായി നിങ്ങൾ കാണൂല. ഉദാഹരണത്തിന് കള്ള്, മദ്യം നിരോധിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങൾ ഒന്നെന്താ? മനുഷ്യന്റെ ബുദ്ധി അത് നശിപ്പിച്ചു കളയും. ബുദ്ധി സംരക്ഷിക്കപ്പെടണം. 3, അഭിമാനം. ജീവനോളം തുല്യമായ കാര്യമാണ് അഭിമാനം എന്നത്. അഭിമാനം സംരക്ഷിക്കണം. ഹീബത്ത് നിരോധിച്ചതിനാൻ, നമീമത്ത് നിരോധിച്ചതിനാൻ, ഒരാളെപ്പറ്റി അന്യായമായി വല്ലതും പറഞ്ഞ്, ഒരാളെപ്പറ്റി വ്യഭിചാരോപണം പറഞ്ഞ് 4 സാക്ഷിനെ കൊണ്ടുവരാതെ ഇരുന്നു കഴിഞ്ഞാൽ പറഞ്ഞവനെല്ലാം അടിയാണ് ഇസ്ലാമിലെ നിയമം. അഭിമാനം സംരക്ഷിക്കപ്പെടണം. ജീവൻ സംരക്ഷിക്കപ്പെടണം. അതാണ് 4 കാര്യം. മനുഷ്യന്റെ ജീവൻ അന്യായമായി ഹനിക്കപ്പെടാൻ പാടില്ല. 5, സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. ഈ 5 ഇസ്ലാമിലെ പ്രധാന നിയമങ്ങളാണ്. ദീന്, ബുദ്ധി, സമ്പത്ത്, അഭിമാനം, അതുപോലെ അവന്റെ ജീവൻ. ഈ 5 കാര്യങ്ങൾക്കും ഉപദ്രവം ഏൽപ്പിക്കാൻ മതിയായ കാരണങ്ങൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ പലതിലും കാണാൻ പറ്റും. ഇങ്ങനെ ആളുകളെ അങ്ങ് തുറന്നു വിട്ടുകഴിഞ്ഞാൽ മനുഷ്യന്റെ ദീന് പിന്നെ ബാക്കിയുണ്ടാവില്ല. എന്തൊക്കെ തോന്നിവാസങ്ങൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളുടെ പേരിൽ നടക്കാറുണ്ട്. ആണും പെണ്ണും കൂടിക്കലരുകയും അന്യമായ, അനർഹമായ, അള്ളാഹു നിരോധിച്ച സ്പർശനങ്ങളും മോശമായ കാര്യങ്ങളും എത്ര സംഭവിക്കാറുണ്ട്. കഴിഞ്ഞല്ല, ദീന് അവിടെ പല രൂപങ്ങളിൽ നശിപ്പിക്കപ്പെടുന്നത് കാണാം. മനുഷ്യന്റെ ജീവൻ, എത്രയെത്ര പ്രതിഷേധ പ്രകടനങ്ങൾ കാരണത്തെ മനുഷ്യന്മാരെ, നിരപരാധികളായ ആൾക്കാർ, അതിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ആ വഴിക്കൊരുത്തൻ ഇറങ്ങിപ്പോയതാണ്, ആ വഴിക്കൊന്ന് നടന്നുപോയതാണ്, ഇവന്റെ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽപ്പെട്ട് അങ്ങനെ മരിച്ച എത്ര ആൾക്കാരുണ്ട്, നിരപരാധികളായ മനുഷ്യന്മാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിതാ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ സമാധാനത്തിലാണ് ഏതുവരെ? ഹറാമായ ഒരു രക്തം നിങ്ങളുടെ കയ്യിൽ പുരളുന്നത് വരെ. അതുവരെ നിങ്ങൾ പരലോകത്തിന്റെ കാര്യം പേടിക്കണ്ട, നിങ്ങൾ അള്ളാഹു സംരക്ഷിക്കും. എത്ര ആളുകളുടെ ജീവൻ ഇങ്ങനെ ഹനിക്കപ്പെടാറുണ്ട്. കഴിഞ്ഞോ? ഇല്ല. അഭിമാനങ്ങൾ, പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിക മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ പല നാടുകളിൽ നടന്ന ഇത്തരം പ്രതിഷേധങ്ങൾ എത്ര സ്ത്രീകളുടെ അഭിമാനമാണ് പിച്ചു ചിന്തപ്പെട്ടത്. എത്ര കഥകളാണ്, എത്ര സ്ത്രീകൾ അഭിമാനം പിച്ചു ചിന്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും അതിന്റെ കയ്യിൽ നിയന്ത്രണം ഉണ്ടാവില്ല. ഒരു മനുഷ്യനും നിയന്ത്രണമില്ല. ആളുകൾ അങ്ങനെ തുറന്നിറങ്ങാണ്, ഒരാളും നിയന്ത്രിക്കാനില്ല. അത്തരം ഒരു അവസ്ഥയിൽ സഹോദരന്മാരെ, ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്ര വലുതായിരിക്കും. കഴിഞ്ഞോ? ഇല്ല. സമ്പത്ത്, നമ്മളെ നാട്ടിൽ ഉദാഹരണം പറയേണ്ടതില്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും അത് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിക്കപ്പെട്ടാൽ, അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവറ്റവന്റെ കട അടിച്ചു പൊളിക്കുന്നു, ഇവന്റെ വീടിന് കല്ലെറിയുന്നു, വേറെ ആൾക്കാരെ സമ്പത്തുകൾ നശിപ്പിച്ച് വഴിയിൽ പാർക്ക് ചെയ്ത കാറ് തള്ളി പൊളിക്കുന്നു. എത്ര ഇടങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇതൊക്കെ അനുവദിക്കാൻ പറ്റുക? അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ഇത്തരം വഴികേടുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോരുത്. ഫിത്നകൾ ഉണ്ടായാൽ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മാലികാൻ, അവൻ മലീഖാൻ. അല്ലാഹുവിന്റെ തീരുമാനത്തിന് പുറത്തു ഒന്നും നടക്കൂല. നബിമാരുടെ ചരിത്രങ്ങളിൽ സലഫുകളുടെ ചരിത്രത്തിൽ എത്രയോ ഇത് കാണാം. ഇതിനേക്കാൾ വലിയ ഉപദ്രവങ്ങൾ വന്ന സമയത്ത് ക്ഷമിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലഘട്ടം, ഖബ്ബാബ് ഇബ്നു അർറത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മയ്യത്തായിരുന്നു. ജീവനുണ്ടെന്നേ ഉള്ളൂ, ശരീരത്തിലെ മാംസങ്ങൾ ചീന്തി എറിയപ്പെട്ട് എല്ല് പുറത്തേക്ക് കാണായിരുന്നു. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അല തദ്ഉ ലനാ അല തസ്തൻസിറു ലനാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് സഹായം ചോദിക്കുന്നില്ലേ. നോക്കണം, നിങ്ങൾ ചോദിച്ചത് എന്താണ്? നബിയെ പുറത്തേക്ക് ഇറങ്ങാന്നല്ല, നബിയെ വാളെടുക്കുന്നില്ലേന്നല്ല, നബിയെ യുദ്ധത്തിനിറങ്ങുന്നില്ലേന്നല്ല, നബിയെ അള്ളാഹിനോട് താങ്കൾ ചോദിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി. ശരീരത്തിലെ മാംസം പിച്ചു ചീന്തപ്പെട്ട നിലയിലാണ് ഖബ്ബാബ് വരുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിൽക്കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാംസം പിച്ചു ചീന്തപ്പെട്ട് എല്ല് പുറത്തേക്ക് കാണായിരുന്നു. ആ ഖബ്ബാബാണ് വന്ന് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് മുൻപുള്ളവർ അവരുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ പിച്ചു ചീന്തപ്പെട്ടിട്ടുണ്ട്, അവരുടെ ശരീരത്തിൽ നിന്ന് ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് മാംസം ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലർ അവരെ ഇങ്ങനെ നേരെ നിർത്തിക്കൊണ്ട് ഈർച്ചവാളുകൊണ്ട് അവരെ രണ്ടായി പിളർത്തി രണ്ട് ശരീരം രണ്ട് കഷ്ണമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി പറയാൻ, ഇന്നക്കും തസ്തഅജിലൂം, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖബ്ബാബിനോടല്ലാത്ത മറ്റാരോടെങ്കിലും ആയിരുന്നത് പറഞ്ഞിരുന്നത് എങ്കിൽ, റസൂൽ അത് പറഞ്ഞത് ഖബ്ബാബിനോടാണ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബിന്റെ പരീക്ഷണങ്ങൾ എവിടെ? നമ്മൾ അനുഭവിക്കുമെന്ന് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണം അവിടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മൾ അവിവേകികളായി മാറരുത്. ശത്രുക്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ മുന്നിലെ പോയി കഴുത്ത് നീട്ടിക്കൊടുക്കുന്നവരായി നമ്മൾ നീങ്ങിപ്പോകരുത്. നമ്മൾ നന്നായി പരസ്പരം നസീഹത്ത് ചെയ്യേണ്ട സമയമാണിത്. അത് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മലീക്കാണ് മാലിക്കാണ് എന്ന നാമം പഠിക്കുന്ന ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ തവാദു, വിനയം എന്നത് വർദ്ധിക്കണം. അല്ലാഹുവാണ് രാജാവ്, അല്ലാഹുവാണ് സർവ്വത്തിന്റെയും അധികാരി. നമ്മുടെ കയ്യിലുള്ളതൊന്നും ഒന്നുമല്ല. നമ്മൾ അഹങ്കരിക്കരുത്, അഹങ്കാരികളായി ധിക്കാരികളായി മാറരുത്. നമ്മുടെ അടുക്കൽ വിനയം വർദ്ധിക്കുക എന്നത് ഈ നാമം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു മലക്ക് വന്നു. ജിബ്രീൽ റസൂലുള്ളയോടൊപ്പമുണ്ട്. ആ മലക്ക് റസൂലുള്ളയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് അർസലനി ഇലൈക റബ്ബുക, എന്റെ റബ്ബ് നിന്റെ അരികിലേക്ക് എന്നെ അയച്ചിരിക്കുകയാണ്. قال اف ملك النبي ان يجعلك او عبدا رسوله. നബിയെ താങ്കളോട് അല്ലാഹു ചോദിച്ചിരിക്കുകയാണ്, താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു രാജാവായ നബിയാണോ ആക്കേണ്ടത്, അതല്ല ഒരു അടിമയായ റസൂലാണോ ആക്കേണ്ടത്? താങ്കളൊരു രാജാവും നബിയും ആക്കണോ, അതല്ല ഒരു അടിമയും റസൂലും ആക്കണോ? എന്താണ് താങ്കൾക്ക് വേണ്ടത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തു നിന്ന് പറഞ്ഞു കൊടുത്തു, തവാദ യാ മുഹമ്മദ് ലിറബ്ബിക, മുഹമ്മദെ റബ്ബിന്റെ മുന്നിൽ വിനയം കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ബൽ അബ്ദൻ റസൂല, എനിക്ക് റസൂലായ അല്ലാഹുവിന്റെ അടിമയായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിനയം കാണിച്ച രൂപമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ആ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എന്നിട്ട് റസൂൽ പറയുമായിരുന്നു, എന്നാൽ ആ കുലുഖമായ അക്കുലുൽ അബ്ദ്, ഒരു അടിമ തിന്നുന്നത് പോലെയേ ഞാൻ ഭക്ഷിക്കുകയുള്ളൂ. വഅജ്ലി സുഖമായ ജ്ലിസുൽ അബ്ദ്, ഒരു അടിമ ഇരിക്കുന്നത് പോലെയേ ഞാൻ ഇരിക്കുകയുള്ളൂ. റസൂലുള്ളാന്റെ സദസ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെ, അവിടേക്ക് കയറി വന്നാൽ നബി ഏതാണ് സഹാബികൾ ഏതാണ് മനസ്സിലാവൂല. അങ്ങനെയായിരുന്നു റസൂലുള്ള ഇരുന്നിരുന്നത്. മസ്ജിദുൻ നബവിയിലേക്ക് ആളുകൾ കയറി വരും, എന്നിട്ട് ആളുകൾ ചോദിക്കും, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ്? നോക്കണം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഇരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു ആണ് മലിക് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ വിനയമുണ്ടായിരിക്കണം. അവൻ അഹങ്കാരിയാവരുത്. കയ്യിൽ ലഭിക്കുന്ന സമ്പത്തിന്റെ തോതനുസരിച്ച് അവന്റെ സ്വഭാവം മോശമാകരുത്, സ്വഭാവം നന്നാവണം. അള്ള നിഅമത്ത് നൽകുന്നതിനനുസരിച്ച് വിനയം കാണിക്കണം. സുലൈമാൻ നബിയുടെ നിഅമത്തുകൾ ധാരാളം അങ്ങ് എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു സുലൈമാൻ നബിയുടെ വാക്കായി പറഞ്ഞത് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്റെ കഴിവാണെന്നല്ല. രണ്ട് സമ്പന്നരുടെ ചരിത്രം ഖുർആനിലുണ്ട്, ഒന്ന് സുലൈമാൻ നബിയും ഒന്ന് ഖാറൂനാണ്. സുലൈമാൻ നബി പറഞ്ഞ വാക്ക് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഖാറൂൻ പറഞ്ഞതോ? ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എല്ലാരും എഴുതി വെക്കും, വണ്ടിമലൊക്കെ വീട്ടുമലൊക്കെ എഴുതി വെച്ചു. അതിന്റെ ബാക്കിയുണ്ട്, എന്താ ബാക്കി? ലിയബ്ലുവനി അഷ്കുർ അം അക്ഫർ, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എനിക്കത് തന്നിരിക്കുന്നത്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടി. അതിന്റെ ബാക്കിയാണ് സഹോദരങ്ങളെ, നമുക്ക് എന്തൊരു ഞാമത്ത് അള്ള തരുന്നുണ്ടെങ്കിലും അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ നോക്കുന്നതിനു വേണ്ടിയാണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് അല്ലെ. സഹാബികൾ പറയാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അല്ലാഹു സുബ്ഹാനഹു ഉബ്തുലീന ബിദ്ദറായി ഫസബർന, ഞങ്ങളെ അല്ലാഹു പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു, അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു. വബ്തുലീന ബിസ്സറാ, എന്നാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിച്ചു. ഫലം നസ്ബർ, അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. കിട്ടാത്ത അധികാരത്തെക്കുറിച്ചും ലഭിക്കാത്ത സമ്പത്തിനെ കുറിച്ചും ആവലാതി ബോധിപ്പിക്കുമ്പോൾ സഹോദരങ്ങൾ ഇക്കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിലായിരുന്നു അധികാരമെങ്കിൽ, നമ്മുടെ കയ്യിലായിരുന്നു സമ്പത്ത് എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമായിരുന്നോ? നമ്മൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാകുമായിരുന്നോ? പ്രയാസങ്ങൾ വന്നിട്ട് തന്നെ മുസ്ലിങ്ങളെ പല ആൾക്കാരുടെ അവസ്ഥ എന്താ? ദീനിനോടുള്ള അവരുടെ നിലപാട് എന്താ? അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വാരിക്കോരി നൽകപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ പരലോകത്തിന്റെ കഥ എന്താവുമായിരുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഈ നാമം നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്ന് അതാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, അള്ളാഹുവാണ് മലീക്ക് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പഠിക്കുന്നവനായിരിക്കണം. കാരണം അള്ളാഹുവിന്റെ കയ്യിലാണ് സർവാധികാരങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ അൽ മലിക് എന്ന നാമവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, أغيض رجل على الله يوم القيامة وأخبثه وأغيضه عليه رجل كان يسمى ملك الأملاك. الله عند يريق لتوم موشم منشن الله كي يتوم كوبم الله وقتي أنت برئينا ذي دنياوي ملك الأملاك أنه بيرسي غير جوانا ملك الأملاك أنه نارتا راجا دي راجا سرو راجا كان مارديم راجاو. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അവർ അവരുടെ പേര് പറയുന്നതിന് മുൻപ്, നാട്ടിൽ അവരുടെ നിയമങ്ങൾ വിളംബരം ചെയ്യുന്നതിന് മുൻപ് ഒരു രണ്ട് ലൈന് അവരെ കുറിച്ചുള്ള വിശേഷണം ഉണ്ടാവും. രാജാധിരാജനായ, ഈ നാട്ടിലെ സർവാധിപതിയായ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളംബരം തുടങ്ങുക. അങ്ങനെ രാജാധിരാജൻ എന്ന പേര് സ്വീകരിച്ചവർ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവൻ, അള്ളാഹ് ഏറ്റവും കോപമുള്ളവൻ അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ നാമം അതുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മൾ ധാരാളമായി അധികരിപ്പിക്കുക. ഈ സന്ദർഭം അതിന് എന്തുകൊണ്ട് യോജിച്ചതാണ് സഹോദരങ്ങളെ? പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നവനായ റബ്ബുണ്ട്. അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല, ഒരാൾക്കും അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് കുതറിയോടാൻ കഴിയില്ല. അവൻ എത്ര വലിയ അധികാര കസേരയിൽ ഇരുന്നവനാണെങ്കിൽ, ഫിറഔൻ മിസറിന്റെ ഭരണാധികാരിയായിരുന്നു, എവിടെയാണ് അള്ളാഹു അവനെ എത്തിച്ചത്? ചാവു കടലിന്റെ ആഴങ്ങളിലേക്കാണ്. അള്ളാഹുക്ക് കഴിയാത്തതായി ഒന്നുമില്ല. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, വലിയ വലിയ അധികാരങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും, ഇത്രയധികം ജനങ്ങളെ അവരുടെ ചാരന്മാർക്ക് നടുവിൽ വെച്ചിരുന്ന മറ്റൊരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ബാപ്പാക്ക് മോനെ പേടിയാണ്, ഇയാൾ ചാരനാണോ അറിയില്ല. മോന് ബാപ്പാനെ പേടിയാണ്, എന്തെങ്കിലും പറഞ്ഞ് ഇയാളെങ്ങാനും കേട്ട് എത്തിച്ചു കൊടുക്കോ. ആ രൂപത്തിലായിരുന്നു അവരുടെ നാട്ടിലെ അവസ്ഥ. ഒരാൾക്കൊരാളെ വിശ്വസിക്കാൻ വയ്യ. അങ്ങനെ ഭരണം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ആ രൂപത്തിൽ ശക്തമായ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഭരണം കൊണ്ടുനടന്നവരാണ് ഈ പറഞ്ഞ ആളുകൾ. നാടിന്റെ മുക്കിലും മൂലയിലും പട്ടാളക്കാർ, ഭക്ഷണം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും അവരെ കണക്ക് പ്രകാരം എല്ലാം അവരുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ. എവിടെ പോയ ഭരണകൂടം? എവിടെ ആ ഭരണാധികാരികൾ? എവിടെ അവർ കെട്ടിയുയർത്തിയ വലിയ വലിയ പ്രതിമകൾ, സ്മാരകങ്ങൾ, അവരുടെ രാജ്യത്തിന്റെ അടയാളങ്ങൾ? അത് നിലനിന്നിരുന്ന കാലത്ത് ആരെങ്കിലും വിചാരിച്ചത് തകരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ നടപ്പിലാകാത്ത ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട സന്ദർഭമാണിത്. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സന്ദർഭമാണിത്. നമ്മൾ ഓരോ വ്യക്തികളും സ്വയം നന്നായി തുടങ്ങാം. ഓരോരുത്തർ സ്വയം നന്നാ, മറ്റുള്ളവനെ നന്നാക്കണമെന്ന് നമ്മൾ ആദ്യം നന്നാവാം. അങ്ങനെ നന്നായി തുടങ്ങിയാൽ, ഓരോ വ്യക്തിയിൽ നിന്നുള്ള മാറ്റമുണ്ടായാൽ, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു തആല, അവന് തീരുമാനങ്ങളിൽ അവസാന തീരുമാനം അവന്റേതാണ്. അള്ളാഹു നമ്മെ കൈവിടിയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന് വിജയം നൽകുകയും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും സർവ്വപ്രതാപവും ഉള്ളവരായി അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.